ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் ஷைவம் டாட் ஆர்க், நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
അങ്ങനെയുള്ള അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ ആത്മനി ഗതി അത്ര നാസ്തി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗതി? അനേകത അസ്ഥി നാസ്തി ത്യാഗ ലക്ഷണ ചിന്താ ഗതി. അനേക തരത്തിലാകൊണ്ട് ഇല്ല കർത്താവണ കർത്താവണ ഇങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള സങ്കല്പങ്ങളൊന്നും പിന്നെ അവിടെ കാണത്തില്ല. അത്ര ആത്മനി ആത്മനി നാസ്തില വിദ്യതി. പിന്നെ നാനാഗതികളും നാനാ ചിന്തകൾ അവിടെ ഇല്ല. അങ്ങനെയുള്ള ഒരു ആചാര്യനെ സംബന്ധിച്ചിടത്തോളം അത്ര അന്യ അവഗതിരം നാസ്തി ജയസി അന്യസ് അഭാവ. അനന്യപ്രവൃത്തിയെ ഗതിരത്ര നാസ്തി അന്യ അവഗതി. നിയമമായ പിന്നെ മറ്റൊന്നും അവിടെ ഇല്ല. തന്നെ അന്യമായി ഒരു പരമാത്മാവിനെ അയാൾ പ്രതിപാദിക്കുന്നില്ല. ജയസി അന്യസ് അഭാവ, അറിയേണ്ടതായ മറ്റൊരു ആത്മതത്വം അവിടെ ഇല്ല. തന്നെ നേരത്തൊന്നുമില്ല. അതെന്താണ് ജ്ഞാനസിഹി ഏഷ പരാനിഷ്ഠ? ഇതാണ് ജ്ഞാനത്തിന്റെ പരമമായ നിഷ്ഠ. ഇത് ആത്മീയത്വ വിജ്ഞാനം, ആത്മീയത്വജ്ഞാനം. അതാണ് അനന്യപ്രവൃത്തി. ഗതിരത്ര നാസ്തി, മറ്റൊരു ഗതിയില്ല അവിടെ. ആത്മീയത്വ വിജ്ഞാനം അതഹ ഗന്ധവ്യ ഭാവ. പിന്നീട് എത്തിച്ചേരേണ്ടതായിട്ട് വേറെ സ്ഥലമില്ല, ഗന്ധവ്യമില്ല. ഗതിരത്ര അവശേഷിക്കുക, സംസാരഗതി വാത്ര നാസ്തി. മറ്റൊരു ഗതിയില്ല, അല്ലെങ്കിൽ സംസാരഗതിയില്ല, മറ്റൊന്നും പ്രാപ്യമായിട്ടില്ല. അനന്യാഗ്നി പ്രോക്തെ, അനന്യമായ ആത്മാവിനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അന്യമല്ലാതെ ആത്മാവിനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ, ആന്തരീകത്വ വിജ്ഞാന ഫലസിമോക്ഷസ്, വിജ്ഞാനഫലമാകുന്ന ആ മോക്ഷം അത് ആന്തരീകമാണ്, അവശ്യം ഭാവിയാണ്. ജ്ഞാനമുണ്ടായാൽ മോക്ഷം സംഭവിച്ചിരിക്കണം, ജ്ഞാനമുണ്ടായി മോക്ഷം സംഭവിക്കാതിരിക്കത്തില്ല. ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അന്യഗതിയില്ല, അവന് മോക്ഷമില്ലാതെ വരുന്നില്ല. അവന് മോക്ഷം മനസ്സിലുണ്ടാകുന്നു എന്ന് മറ്റൊരു വിധത്തിൽ അതിന് അനന്യ പ്രത്യേക ഗതിരത്ര നാസ്തി എന്നുള്ളതിനെ വ്യാഖ്യാനിക്കുകയാണ്. അതിന്റെ എല്ലാം താല്പര്യം ഒന്ന് തന്നെ, അഥവാ പ്രോക്ഷ്യമാന ബ്രഹ്മാത്മ ഭൂതേന ആചാര്യേന. ആത്മാവ് ആ പരമാത്മാവ് താൻ തന്നെ എന്ന് ബോധമുള്ള ആചാര്യൻ അനന്യതയ പ്രവൃത്തി അഭിന്നമായി അയാൾ ഉപദേശിക്കുകയാണ്. ആ പരമാത്മാവ് താൻ തന്നെ എന്നിങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ ആത്മനി അഗതിഹി, അങ്ങനെ എടുക്കാം. അനവബോധം അപരിജ്ഞാനമത്ര അസ്ഥി, പിന്നെ അവന് അജ്ഞാനം ദേശവും ശേഷിക്കുന്നില്ല. അനന്യ പ്രവൃത്തി അഗതി, അങ്ങനെ തിരിച്ച് എടുക്കാം. എല്ലാത്തിനും താല്പര്യം ഒന്ന് തന്നെ, അതിനെ ആത്മാഭിന്നമായി ഈ ആത്മതത്വത്തെ, സ്വാഭിന്നമായി ഈ ആത്മതത്വത്തെ അറിഞ്ഞുപദേശിക്കുന്നവന് അവനിൽ പിന്നെ അജ്ഞാനമില്ല. ഭവത്യേവ അവഗതി തദ്വിഷയ ശ്രോതു തദനയോ അഹമി ആചാര്യശീവ. അങ്ങനെ ഒരുവനെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ഭവത്യേവ അവഗതി, ശ്രോതാവിനും ജ്ഞാനമുണ്ടാവും. തദ്വിഷയ ആത്മാവിനെ സംബന്ധിച്ച് തദനയോ അഹം, ഞാൻ ആ പരമാത്മാവിൽ നിന്നും അനന്യനാണ്, അന്യനല്ല. ഇനി ആചാര്യ ചെയ്യും, ആചാര്യനെ പറയാൻ. ആചാര്യനെങ്ങനെയാണ് ബോധം ഉണ്ടാവുന്നത്, അതുപോലെ ശിഷ്യനും ബോധം ഉണ്ടാവുന്നു. അനന്യഭാവമാണ് ഇവിടെ വേണ്ടത്. ദ്വൈതബുദ്ധിയല്ല, ദ്വൈതചിന്തയല്ല, അദ്വൈത ബോധമാണ് ഉണ്ടാകേണ്ടത്. അതാണ് ഇവിടെ ഈ അനന്യ പ്രവൃത്തിയെ ഗതിരത്ര നാസ്തി എന്ന് പറയുന്നത്. ഇങ്ങനെ സുവിജ്ഞേയ ആത്മാ ആഗമഗത ആചാര്യന അനന്യതയാ പ്രോക്ത. ആത്മാവ് സുവിജ്ഞേയമാകും. ആഗമഗത ആചാര്യന, സർവതമായ ജ്ഞാനം, ശ്രുതിയിൽ നിന്നുള്ള ജ്ഞാനം, ആ ജ്ഞാനമുള്ള ആചാര്യനാൽ അനന്യതയാ പ്രോക്ത, അനന്യമായി ഉപദേശിച്ചു കഴിഞ്ഞാൽ. ഇതരഥ, അങ്ങനെ അല്ലെങ്കിലോ അണിയാൻ അണുതരഹ അണുപ്രമാണപരി സമ്പത്തിരി ആത്മാ. ആത്മാവ് അണിയാൻ അണുതരമാകുന്നു, സൂക്ഷ്മമാകുന്നു, ഗ്രഹിക്കാൻ കഴിയാതെ പോകുന്നു. ആത്മാവ് വ്യക്തമാകുന്നില്ല. എന്തുകൊണ്ട്? അതിന്റെ സ്വരൂപം തന്നെ സൂക്ഷ്മമാണ്. അനന്യമായി അത് ഉപദേശിക്കുകയും അനന്യമായി അതിനെ മനസ്സിലാക്കുകയും ചെയ്തില്ല എങ്കിൽ ആത്മാവ് അത്യധികം സൂക്ഷ്മമായി തന്നെ നിൽക്കുന്നു. എന്ന് വെച്ചാൽ അവന് ഗ്രഹിക്കാൻ കഴിയാതെ തന്നെ ഇരിക്കുന്നു. അതർക്യം അതർക്യ, ചിന്തിക്കാൻ കഴിയത്തില്ല. അണുപ്രമാണവും അതർക്യ, സൂക്ഷ്മമായതുകൊണ്ട് തന്നെ അവനെ ഊഹിക്കാൻ കഴിയുന്നില്ല. സ്വബുദ്ധി അഭ്യൂഹേന കേവലേന തർക്കേണ, കേവലമായ തർക്കം കൊണ്ട് യുക്തിചിന്ത കൊണ്ട് ആത്മാവിനെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. പർക്കിയമാണേ അണുപരിമാണേ സ്ഥാപിതേ ആത്മനി തതോ അണുവരം അന്യോ അഭിനവതി തതോ അന്യോ അണുവരണി നഹി തർക്കസ്യ നിഷ്ഠാക്വചിത് വിദ്യതയിൽ വെറും തർക്കത്തിലൂടെ അതിനെ ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാലോ തർക്കിയമാണ് അണുപരുമാണ് ചെന്ന് പറയുന്നത് അതിസൂക്ഷ്മമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേജിത് സ്ഥാപിത ചിലർ അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ കേനചിത് സ്ഥാപിത ആത്മനി തതോ അണുവരം മറ്റൊരാൾ പറയും അതിനും അത് സൂക്ഷ്മമാണ് അഭ്യൂഹതി കേവലം തർക്കത്തിലൂടെ അതിനെ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ തതോക്കി അന്യമാണ് തരം അതിനേക്കാൾ സൂക്ഷ്മമാണെന്ന് മറ്റൊരാൾ പറയും നഹി തർക്കശ്യ നിഷ്ഠാപ്രചിത് വിദ്യതെ തർക്കത്തിന് അവസാനം ഇവരിടത്തുമില്ല അതുകൊണ്ട് തർക്കത്തിലൂടെ ഇവരെ മനസ്സിലാക്കാനും പറ്റത്തില്ല അതർക്കിയമാണ് തർക്കത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റത്തില്ല അണുപ്രമാണ അത് അത്യധിക സൂക്ഷ്മമാണ് തർക്കിക്കും തോറും അത് സൂക്ഷ്മത്തിൽ സൂക്ഷ്മമായി പോകും എന്നാണ് അതുകൊണ്ടെന്താണ് നേരത്തെ കടന്നത് പറയുന്നത് കുശല അനുശിഷ്ട ജ്ഞാത നിപുണനായ ഒരാചാര്യൻ അനന്യമായ ഭാവത്തിൽ അതിനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ ഒരു ശിഷ്യൻ അതിനഗ്രഹിക്കണം അതിനപ്പുറം കേവലമായ തർക്കത്തിലൂടെ ഊഹാപൂഹത്തിലൂടെ ഒരാൾ ആത്മാവിനെ അറിയാൻ പോയിക്കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് സൂക്ഷ്മകരമായിരിക്കുകയുള്ളൂ ഒരിക്കലും ആത്മാവ് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ ആഗമകത ആചാര്യൻ ആഗമവത്തായ ആചാര്യൻ എന്തുകൊണ്ട് പറയുന്നു ആത്മതത്വത്തിന്റെ ശരിയായ സ്വരൂപം ആഗമങ്ങളിൽ ശ്രുതികളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു ആ ശ്രുതിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ആത്മാവിന്റെ അനന്യഭാവമാണ് അദ്വൈത ഭാവമാണ് ഈ ഭാവത്തെ അറിഞ്ഞു വരുവൻ അതേ രീതിയിൽ ഇതിനെ വെളിപ്പെടുത്തിയാൽ മാത്രമേ ഒരാൾക്ക് ഇതിനെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ അനാസ്വ ബുദ്ധി സാമർത്ഥ്യം കൊണ്ട് ഒരാൾക്ക് ഈ ആത്മാവിനെ അറിയാൻ കഴിയത്തില്ല അത് സൂക്ഷ്മത്തിൽ നിന്ന് സൂക്ഷ്മമായിരിക്കും എന്നാണ് അതുകൊണ്ട് മനുഷ്യനവന്റെ ബുദ്ധി സാമർഥ്യമുണ്ട് ഈ ആത്മാവിനെ അറിയാം എന്ന് കരുതുന്നത് അതിനെയും പറയും ഒരിക്കലും അവനെ അറിയാൻ കഴിയത്തില്ല മറിച്ച് ആത്മബോധമുള്ള ശരിയായ ഒരു ഗുരുവിന്റെ ഉപദേശം കൊണ്ട് മാത്രമേ ഈ ആത്മാവിനെ അറിയാൻ കഴിയത്തുള്ളൂ എന്നൊക്കെ പറയുന്നത് അവൻ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ആത്മാവിനെ കുറിച്ച് വിരുദ്ധങ്ങളായ സങ്കല്പങ്ങളായിരിക്കും അയാൾക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അറിയാൻ കഴിയില്ല എന്ന് പറയുന്നത് ആത്മാവിനെ കുറിച്ച് പലതരത്തിലുള്ള സങ്കല്പങ്ങളുണ്ടാവും ആത്മാവിന്റെ അനന്യഭാവം അറിയാൻ കഴിയത്തില്ല ആത്മാവിന്റെ അനന്യഭാവത്തെ ആചാര്യന്മാർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിന് ആചാര്യന്മാരിൽ നിന്ന് ഗ്രഹിച്ചത് മനസ്സിലാക്കണം ഗുരുവിൽ നിന്ന് ഗ്രഹിച്ചത് മനസ്സിലാക്കണം എന്നാണ് ഇവിടെ പറയുന്നത് ബഹുധ പല പ്രകാരത്തിൽ ചിന്തിയമാന ചിന്തിക്കപ്പെടുന്നതായ യേശ ഈ ആത്മാവ് അകരേണ നരേണ പ്രാകൃത ബുദ്ധിയായ മനുഷ്യനാൽ പ്രോക്ത പറയപ്പെട്ടാൽ ന സവിജയ എളുപ്പത്തിൽ ഗ്രഹിക്കപ്പെടുന്നില്ല അനന്യപ്രോക്തെ ആത്മാഭിന്നമായി ഇവിടെ ഉപദേശിച്ചു കഴിഞ്ഞാൽ അത്ര ഈ ആത്മാവിനെ സംബന്ധിച്ച് ഗതിഹി നാസ്തി സംസാരം അവശേഷിക്കുന്നില്ല സംസാരഗതി അവശേഷിക്കുന്നില്ല അണിയാൻ അങ്ങനെ അല്ലായെങ്കിൽ സൂക്ഷ്മമായിരിക്കും ഗ്രഹിക്കാൻ കഴിയില്ല അണുപ്രമാണ അതർക്കിക അതിസൂക്ഷ്മമായിരിക്കുന്നതുകൊണ്ട് തർക്കത്തിലൂടെ ഇതിനെ അറിയാൻ കഴിയില്ല അണോ അത്യധികം സൂക്ഷ്മമായതിനാൽ ഈ മന്ത്രത്തിൽ പറയുന്നത് ഗുരു ഉപദേശം കൊണ്ട് മാത്രമേ ആത്മതത്വത്തെ അറിയാൻ കഴിയത്തുള്ളൂ സ്വബുദ്ധി സാമർഥ്യം കൊണ്ട് ഇതിനെ അറിയാൻ കഴിയത്തില്ല എന്നാണ് അതും ഗുരുവിനെ ഈ ആത്മാവിന്റെ അനന്യഭാവത്തെ ഗ്രഹിച്ച് ഉപദേശിക്കുന്നവരുണ്ട് ആ ബ്രഹ്മാത്മഭുതനാണ് ആ പരമാത്മാവ് താൻ തന്നെ എന്ന ബോധമുള്ളവരും ഇതിനെ ഉപദേശിച്ചാൽ മാത്രമേ ഇതിനെ ശരിക്കും ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ ശ്രീജ്ഞയുമായിരിക്കത്തുള്ളൂ അല്ലാതെയുള്ള മലിനങ്ങൾ കൊണ്ടെന്നും ഇത് പ്രയോജനമില്ല ആത്മബോധം ഉണ്ടാകത്തില്ല എന്നാണ് അത് ഒന്നുകൂടി വിശദീകരിക്കുന്നു അടുത്ത മന്ത്രത്തിൽ മേഷ തർക്കേണ മതിരാപനേയ പ്രോക്ത അന്യൂനൈവ സുജ്ഞാനായ പ്രേഷ്ഠ യാം ത്വം ആപ സത്യദൃഢതാസി ത്വാത്രങ്ങളോ ഭൂയാത് നചികേത പ്രഷ്ഠ ന ഈശാ തർക്കേണ മതിഹി ആപനേയ പ്രോക്ത അന്യേന ഏവ സുജ്ഞാനായ പ്രേഷ്ഠ യാം ത്വം ഹാതഃ സത്യധൃതി ബത അസി ത്വാദൃക് നോ നഹ ഭൂയാത് നചികേത പ്രഷ്ഠ അതഃ ലേശാതർക്കേന മതിരാപനേയ പ്രോക്താന്യേനൈവ സുജ്ഞാനായ പ്രേഷ്ഠ പ്രോക്താന്യേനൈവ സുജ്ഞാനായ പ്രേഷ്ഠ യാം ത്വം ആപഹ സത്യദൃഢിർബതാസി ത്വാദൃണോ ഭൂയാം നചികേതഃ പ്രഷ്ഠ അതോ അനന്യപ്രോക്തേ ആത്മനി ഉത്പന്ന ഏയം ആഗമപ്രഭവാമസി അത അനന്യപ്രോക്തേ ആത്മനി അനന്യമായി ഉപദേശിക്കപ്പെട്ട ഈ ആത്മാവിൽ ഉത്പന്നമായ ഏയം ആഗമപ്രഭവാമതി ആഗമം ഉപദേശം ഗുരുപദേശം അതിൽ നിന്നും പ്രഭവം ഉണ്ടാകുന്നതായ ബുദ്ധി ആഗമപ്രഭവമാണ് ഈ ആത്മബോധം എന്നുവെച്ചാൽ ഗുരുപദേശത്തിൽ ഉണ്ടാകുന്നതാണ് ആഗമത്തിന് ശ്രുതി ഗുരുപദേശം എന്നൊക്കെ അർത്ഥമാണ് അപ്പൊ ഗുരുപദേശത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഈ ആത്മബോധം അതാണ് ഇവിടെ ആവർത്തിച്ച് പറയുന്നത് മനുഷ്യ ഒരാൾക്ക് ചിന്തിച്ചതിനെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് സാധ്യമല്ല അതെങ്ങനെ അനന്യപ്രവൃത്തി ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ ഗുരുപദേശിച്ചാണ് മാത്രമേ അതിനെ ശരിയായി അറിയാൻ കഴിയത്തുള്ളൂ അങ്ങനെയുള്ള ഈ ആത്മബോധം മതികി ലേശ തർക്കേണ ഇത് തർക്കത്തിലൂടെ സ്വബുദ്ധി അഭ്യൂഹ മാത്രേണ കേവലം തന്റെ ബുദ്ധി കൊണ്ടുള്ള ഊഹാഗൂഹത്തിലൂടെ ആപനീയ ന ആപനീയ ന പ്രാപണീയ ആ ബുദ്ധിയെ നേടാൻ കഴിയത്തില്ല ഇത്യർത്ഥ ന അപനീതവ്യ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ അങ്ങനെ തള്ളിക്കളയാനും പറ്റത്തില്ല ഉപഹന്തവ്യ എന്താണോ ആത്മാവ് യഥാർത്ഥമായിരിക്കുന്നതിനെ തിരസ്കരിക്കാനും ഒരാൾക്ക് പറ്റത്തില്ല ആത്മാവിനെ തിരസ്കരിക്കാനും ഒരാൾക്ക് സാധ്യമല്ല അതിനെ ഉൾക്കൊള്ളാനും ശരിയായ ഗുരുപദേശമില്ലാതെ സാധ്യമല്ല എന്തുകൊണ്ടങ്ങനെ പറയുന്നു കാർത്തിക ജ്ഞാനാഗമജ്ഞ സ്വബുദ്ധി പരികൽപ്പിതം യത്തിഞ്ചിതേവ കൽപ്പയതി കാർത്തികന്മാര് അനാഗമജ്ഞ ശ്രുതി അറിയാത്തവർ സ്വബുദ്ധി പരികൽപ്പിതം അവനവന്റെ ബുദ്ധി കൊണ്ട് കൽപ്പിക്കുന്ന യത്തിഞ്ചിതേവ എന്തെങ്കിലും ഒന്നാണെന്ന് കൽപ്പയന്തി ആത്മാവിനെ കുറിച്ച് അവനവന്റെ ബുദ്ധി കൊണ്ട് എന്താണോ ആത്മാവിനെ കുറിച്ച് ഒന്ന് അതാണ് ആത്മാവെന്ന് പറയുന്നു അതേവ പ്രഭൂതാമ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ബോധം ആത്മബോധം എന്ന് പറയുന്നതാണ് ആഗമപ്രഭൂത ആഗമത്തിൽ നിന്ന് ഗുരുപദേശത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് അത് അന്യേനേവ ആഗമ അഭിജ്ഞൻ ആചാര്യനേവ താർക്കികനല്ല മറിച്ച് ആഗമാഭിജ്ഞന് ശ്രുതിയെ അറിയുന്നവൻ അങ്ങനെയുള്ള ആചാര്യൻ തന്നെയാണ് ഇതിനെ ഉപദേശിക്കേണ്ടത് പ്രോക്താ സതി ശ്രുതിയുടെ സാരത്തെ അതായത് ശ്രുതിയുടെ ഉപദേശം എന്ന് പറയുന്നതാണ് ഈ ആത്മാവിന്റെ അദ്വൈതഭാവം അതാണ് ശ്രുതിയുടെ ഉപദേശവും ഇതിന് അറിഞ്ഞ ഒരാചാര്യൻ എന്നാണ് ഇപ്പൊ ശ്രുതിയുടെ ഉപദേശം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചോദിക്കുന്നത് വേദം ചൊല്ലിപ്പിടിച്ചാണെന്നുള്ള ആൾക്കാർ വേദത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ആ തത്വത്തെ കാരണം വേദത്തെ ചൊല്ലി പഠിക്കുന്നവർക്കല്ല ഈ ബോധം ഉണ്ടാകുന്നില്ല അപ്പൊ വേദപഠനമാണ് ഉദ്ദേശിക്കുന്നത് മറിച്ച് ആ വേദത്തിൽ പ്രതിപാദിക്കുന്ന ആ തത്വത്തെ ഗ്രഹിച്ച ആചാര്യനാണ് അത് കേവല കാർക്കികനായിരിക്കും കാർക്കികൻ അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നില്ല വേദം പഠിക്കുന്നവരും അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നില്ല വേദം പഠിക്കുന്നവരാണ് കർമ്മകാന്ഡത്തിനും മറ്റും മുഴുവുന്നത് അപ്പൊ വേദം പഠിച്ചതുകൊണ്ട് ഒരാൾക്ക് ഈ പറയുന്ന ആത്മബോധം ഉണ്ടായിക്കൊള്ളുന്നില്ല ഉണ്ടാകാറുമില്ല മനസ്സ് ആരാണോ അതിന്റെ ആത്മാവിന്റെ അദ്വൈതഭാവത്തെ അറിയുന്നത് അതിനാണ് ഇവിടുത്തെ ആഗമാഭിജ്ഞൻ അങ്ങനെയുള്ള ആചാര്യൻ പ്രോക്താസതി അങ്ങനെയുള്ള ആചാര്യൻ നിങ്ങൾ ഉപദേശിച്ചു കഴിഞ്ഞാൽ സുജ്ഞാനായ ഭവതി ശരിയായി ഹരിക്കാൻ കഴിയും ഹേ പ്രേഷ്ഠ പ്രിയതമ പ്രിയപ്പെട്ടവനെ എന്ന് നബിയേശനോട് എങ്ങനെയും പറയുകയാണ്. ആരാണോ ആ ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിച്ചിരിക്കുന്നത്, എന്നാ എല്ലാ വേദങ്ങളും അധ്യയനം ചെയ്യാനും അയാൾക്ക് ആത്മബോധം ഉണ്ടാവണമെന്നുണ്ട്. നാല് വേദങ്ങളും പഠിച്ചിട്ട് ആത്മാവിനെ നിഷേധിച്ച് വൈദികമായ യാഗം ഹോമങ്ങളെല്ലാം ചെയ്ത് കഴിയുന്നവരാണ് ഭൂരിപക്ഷം പേര്. അതുകൊണ്ട് വെറും വേദ അധ്യയനം അതുപോലെ ഉപയോഗിക്കത്തില്ല, മനസ്സ് വേദ താല്പര്യത്തെ ഗ്രഹിക്കുന്നു. ആ വേദ താല്പര്യത്തെ അറിഞ്ഞിരിക്കുന്ന ഒരുവൻ അവനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആഗമപ്രസ്ഥൂതാ മതി, ആഗമത്തിൽ നിന്നും ഉണ്ടായാൽ മതി. ആ ബോധം അത് തർക്കത്തിലൂടെ കിട്ടത്തില്ല. കാപ്പുന സ തർക്ക അകന്യ മതി, തർക്കം കൊണ്ട് ഗ്രഹിക്കാൻ വയ്യാത്ത ജ്ഞാനം അതെന്താണ് ചോദിച്ചത്. യാ ത്വം മതി മദ്വരപ്രധാനേന ആഗഹ പ്രാപ്തവാന, നിനക്ക് ഉണ്ടാകാൻ പോകുന്ന ആ ബോധം അത് തന്നെ. യാ ത്വം മതി നിനക്കുണ്ടാകുന്ന ആ ബോധം, മദ്വരപ്രധാന എന്റെ വര പ്രധാനത്തിലൂടെ ആപഹ നീത അത് നേടിയിരിക്കുന്നു. പ്രാപ്തമാനസ് നീ അത് നേടിയിരിക്കുന്നു എന്നാണ്, ആ ബോധത്തെ നീ നേടിയിരിക്കുന്നു എന്നാണ്. ഇങ്ങനെ ഇവിടെ നജികേതസ് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ അല്ലെങ്കിൽ നജികേതസ് യമദേവന്റെ അടുത്ത് വന്നിട്ട് ഏയം പ്രേദേവ് ചികിത്സ മനുഷ്യൻ എന്നെല്ലാം ചോദിക്കുന്ന നജികേതസിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ, ഒന്നും അറിയാതെ ചോദിക്കുന്നു എന്നാണ്. അതിനടുത്ത് നജികേസ് പറയും ധർമാധർമ്മങ്ങൾക്ക് എല്ലാം ഉപരിയായിരിക്കുന്ന ആ പരമാത്മതത്വം, അങ്ങനെ ഒരു ബോധം നജികേസിനുണ്ട്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷെ എന്നാലും ആ ഗുരു ശിഷ്യ സമ്പ്രദായത്തിന്റെ നിയമത്തെ പരിപാലിക്കുന്നതിന് വേണ്ടി അങ്ങനെ ചോദിക്കുകയാണ്. എന്താണ് ആത്മതത്വം അറിയാതെ ചോദിക്കുന്നത്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. അതിനെ പറയും എന്താ അവരെ പ്രധാനത്തിലൂടെ ആ അറിവിൽ എന്തെങ്കിലും നിയമങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചോദിക്കുന്നത്. അറിയാതെ ചോദിക്കുന്നതന്നെ നീ അത് നേടിയിരിക്കുന്നു, എന്നിട്ട് അതിന്റെ പൂർണ്ണതയും നീ നേടിക്കഴിഞ്ഞിരിക്കുകയാണെന്നാണ്. എന്തുകൊണ്ട് സത്യ വിപഠവിഷയ നിശ്ചയമല്ലാത്ത ധൃതി, നിശ്ചയം ധൈര്യം, ധൃതിക്ക് ധൈര്യം എന്നാണ് അർത്ഥം. ഇവിടെ നിശ്ചയം സത്യ നിശ്ചയം യേശുവ തവ അതുള്ളവനാണ് നീ. സത്വം സത്യധൃതി, നീ സത്യനിശ്ചയമുള്ളവനാണ്. ഇതിന്റെ നിശ്ചയത്തിൽ നീ അല്പം തോറും പിന്മാറിയ അങ്ങനെയുള്ള ദൃഢനിശ്ചയമുള്ളവനാണ് നീ. ദാസി അനുകമ്പ്യ അനുകമ്പയോടുകൂടി കൃപയോടുകൂടി പറയുകയാണ് നീ ഈ വിദ്യ പ്രാപിക്കുന്നതിന് എന്തുകൊണ്ട് യോഗ്യനാണ്. കാരണം നിനക്ക് ആ സത്യനിഷ്ഠമുള്ളവനാണ്. മൃത്യു നവീരസം മൃത്യു നവീരസിനോട് പറയുകയാണ് ലക്ഷ്യമാണ് വിജ്ഞാനസ്തുതി. ഇനി പറയാൻ പോകുന്ന ആ വിജ്ഞാന സ്തുതിക്കുന്നതിന് വേണ്ടി പറയുകയാണ് നീ ആ വിജ്ഞാനമെല്ലാം നേടിക്കഴിഞ്ഞു. എന്റെ വരദാനത്തിലൂടെ തന്നെ നീ അത് നേടിക്കഴിഞ്ഞു എന്നർത്ഥം. അതിന്റെ പൂർണ്ണതയിൽ നീ ഉടനെ ഗ്രഹിക്കാൻ പോവുകയാണ്. പക്ഷെ നിന്നെ സംബന്ധിച്ചിടത്തോളം അത് ഗ്രഹിച്ചതിന് തുല്യം തന്നെ ആയി കഴിഞ്ഞു എന്നാണ്. എന്തുകൊണ്ട് സ്വാതൃത്വത്തുല്യ നിനക്ക് തുല്യനായി ദഹാസ്മഭ്യം ഭൂയാ ഭവത ഭഗവാന്യ പുത്രോ ശിഷ്യു വാ പൃഷ്ഠ പീതൃ യാതൃത്വം ഹേനതിരേദ പൃഷ്ഠ. നിന്നെപ്പോലെ ഒരു എന്താണ് പുത്രനോ അല്ലെങ്കിൽ ശിഷ്യനോ ഉണ്ടാകാനാണ് ഏതൊരു ഗുരു അല്ലെങ്കിൽ ഒരു പിതാവും ആഗ്രഹിക്കുന്നത്. അങ്ങനെ പറയുകയാണ് തൊത്തുല്യ ദഹാസ്മഭ്യം ഭൂയാ ഭവിക്കട്ടെ. അന്യപുത്ര ശിഷ്യവ യോഗ്യനായ ഒരു ശിഷ്യൻ ഒരു യോഗ്യനായ ഒരു ഗുരുവിന് യോഗ്യനായ ഒരു പുത്രൻ ഒരു പിതാവിനും ഉണ്ടാകുന്ന സന്തോഷമായിരുന്നു. പീതൃ യാതൃത്വം ഹീന ജിഗേതാലയോ നൈകീശ്യൻ നിന്നെപ്പോലെ ഒരു ഉണ്ടാകട്ടെ എന്ന് പറയുകയാണ്. ഒരു ഗുരുവിന് നിന്നെപ്പോലെ ഒരു ശിഷ്യനും ഒരു പിതാവിന് നിന്നെപ്പോലെ ഒരു പുത്രനും ഉണ്ടാകട്ടെ എന്ന് യമദേവൻ ഇവിടെ ആശിസ് അർപ്പിക്കുകയാണ്. മുഴുവൻ അത് നവീകേശനെയും ഈ വിദ്യയെയും സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്. അത്രയും ശ്രേഷ്ഠമായ ഈ വിദ്യയെ ഇത്രയും യോഗ്യനായ ഒരു ശിഷ്യൻ പ്രാപിക്കുന്നു എന്നുള്ള സന്തോഷം കൊണ്ട് പറയുകയാണ്. അപ്പോൾ ഈ ബോധം ഒരിക്കലും കേവലമായ ഊഹത്തിലൂടെ തർക്കത്തിലൂടെ ഒന്നും നേടാൻ കഴിയത്തില്ല. മറിച്ച് ഏറ്റവും യോഗ്യനായ ഒരു ഗുരു ഉപദേശിച്ചാൽ മാത്രമേ ഏറ്റവും യോഗ്യനായ ഒരു ശിഷ്യന് അതിന്റെ പൂർണ്ണതയിലെ ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. അല്ലാതെ കേവല സ്വബുദ്ധിയെ ആശ്രയിച്ച് ഇതിനെ ആരും നേടാൻ പരിശ്രമിക്കരുത്, അത് അസാധ്യമാണ്. ഗുരുവിന്റെ സഹായം കൂടാതെ പ്രസംഗിക്കുന്ന ഗുരു എങ്ങനെ വരണം, അതെല്ലാം ശിഷ്യന്റെ യോഗ്യത അനുസരിച്ചിരിക്കും. ഗുരു ഏത് രീതിയിൽ വരുന്നു, ഏത് രീതിയിൽ ഉപദേശിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം എന്തായാലും അത് ഇതിൽ കൂടിയേ തീരും. ഒരു ഗുരുവിന്റെ സാന്നിധ്യം കൂടാതെ ആത്മബോധം ഒരിടത്തും ഉണ്ടാകത്തില്ല, ആർക്കും ഉണ്ടായിട്ടും ഇല്ല എന്നുള്ള കാര്യം കൂടെ പറയും. അത് ചിലരെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായി ഒരു ഗുരു വന്ന് ആ രീതിയിൽ ഉപദേശം കൊടുക്കേണ്ട ആവശ്യം വരത്തില്ലായിരിക്കും. പ്രകൃതി എന്ന ഗുരുവായി വരും, അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ ആന്തരികമായി ഉപദേശം നൽകിയെന്നിരിക്കും. അത് വേറെ രീതി. എന്തായാലും അവിടെ ഒരു ഈ വിദ്യ എന്ന് പറയുന്നത് കൂടെ പറഞ്ഞതുപോലെ എന്താണ് ആഗമപ്രഭയാണ്. ഇവിടെ നിന്നൊരു ഉപദേശം ഈ വിദ്യയ്ക്ക് ഉണ്ടായിരിക്കും, ഉണ്ടായിരിക്കണം. അത് ബാഹ്യമായിരിക്കും, ആന്തരിക രൂപത്തിലായിരിക്കും, ചിലപ്പോൾ മനുഷ്യരായിരിക്കും. ഇവിടെ ഇപ്പം ദേവനാണ് ഉപദേശിക്കുന്നത്, ചിലർക്ക് മനുഷ്യരുപദേശിക്കും, ചിലർക്ക് ദേവന്മാർ ഉപദേശിക്കും. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ഉപദേശത്തിലൂടെ, അല്ലാതെ ആ വിദ്യ ഒരിക്കലും പ്രാപ്തമാകത്തില്ല. ചിലപ്പോൾ അത് ഈ ജന്മത്തിലായിരിക്കും, ചിലർക്ക് ചിലപ്പോൾ ഓരോ ജന്മങ്ങളിലായിരിക്കും ആ ഉപദേശം ഉണ്ടാകുന്നത്. ഇവിടെ അതിനത് സംഭവിച്ചിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അല്ല, തർക്കത്തിലൂടെ ഒരിക്കലും ഈ ആത്മബോധം ഗുരുവിന് ഉണ്ടാകത്തില്ല എന്നാണ്. അതുകൊണ്ടാണ് മഹാത്മാക്കളെല്ലാം പറയുന്നത് കൊണ്ടാണ് ഇത് ഇതെല്ലാം ആ ഉപദേശം മാത്രം ലഭ്യമാണ്, അവിടെ തന്റേതായ യാതൊരു തരത്തിലുള്ള സാമർഥ്യവും വിദ്യ നേടുന്നതിന് ഉപകരിച്ചിട്ടില്ല. കാരണം തന്റെ സാമർഥ്യത്തിലൂടെ നേടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യനും അഭിമാനം ഉണ്ടാവും, ഞാൻ ഇതിനെ നേടിയെടുക്കും, മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കും, മോക്ഷത്തെ നേടും എന്ന് അഹന്തയെ മുൻനിർത്തി ഒരാൾ ചിന്തിച്ചു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ആചാര്യന്മാര് പല തരത്തിൽ ഇങ്ങനെ ഉപദേശിക്കുന്നത്. അങ്ങനെ മഹാത്മാക്കളായ ആചാര്യന്മാർ പോലും ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ പറയുന്നത് എന്താണോ, ഇതെല്ലാം കേവലം എന്റെ ബുദ്ധിയുടെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇതിനെ ഞാൻ നേടി എന്നുള്ള രീതിയിൽ അല്ല സാധാരണ ആചാര്യന്മാര് ഗ്രന്ഥങ്ങളിലും മറ്റും എഴുതിയിരിക്കുന്നത്. കാരണം ബുദ്ധിയുണ്ട് അത് നേടാവുന്നതല്ല. പ്രേഷ്ഠ, അതിന്റെ അർത്ഥമാണ് പ്രിയപ്പെട്ടവനെ. ഏഷ ഈ ആത്മബോധം, ഏഷാം മതിഹി ഈ ആത്മബോധം, തർക്കേണ തർക്കത്തിലൂടെ ന ആപനേയ നേടാൻ കഴിയില്ല. അനന്യേ അന്യേന പ്രവൃത്ത, ശ്രുതിയുടെ താല്പര്യത്തിൽ അറിയുന്ന ആചാര്യൻ ഉപദേശിച്ച പ്രവൃത്ത ഉപദേശിച്ച സുജ്ഞാനായ ശരിയായ ജ്ഞാനത്തിന് ഉതകുന്നു. അങ്ങനെയുള്ള ബോധത്തെ, ശരിയായ ബോധത്തെ ത്വം നീ ആപഹ നേടിക്കഴിഞ്ഞു. സത്യധൃതി നീ സത്യനിഷ്ഠയുള്ളവൻ, ബത അസി ആകുന്നുവല്ലോ. നചികേത അല്ലയോ നവീനസ് സ്വാദൃക് പ്രഷ്ഠ, നിന്നെപ്പോലെയുള്ള ഒരു ചോദ്യകർത്താവ്. നഹ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഭൂയ ഉണ്ടാവട്ടെ. ഇവിടെ യമദേവൻ ഒരു ഗുരുവിന്റെ സ്ഥാനത്ത് വന്നുകൊണ്ട് ഇതുപോലെ യോഗ്യന്മാരായ ശിഷ്യന്മാരുണ്ടാവട്ടെ എന്നു, ഒരു പിതാവിന്റെ സ്ഥാനത്ത് വന്നുകൊണ്ട് യോഗ്യന്മാരായ പുത്രന്മാരുണ്ടാവട്ടെ എന്നും ആശിക്കുകയാണ്, ആശംസിക്കുകയാണ്. കാരണം അങ്ങനെ ആശംസിക്കുന്ന എന്തുകൊണ്ട് ഈ ബ്രഹ്മവിദ്യയുടെ പരമ്പര, ഈ ആഗമ പാരമ്പര്യം അതിങ്ങനെ നിലനിന്നു പോകുന്നു. ഒരു ശിഷ്യ പരമ്പരയിലൂടെയാണ് ഇത് നിലനിൽക്കേണ്ടത്. യോഗ്യന്മാരായ ശിഷ്യന്മാരുണ്ടായി നിലവിലിങ്ങനെ നിലനിന്ന് ഈ വിദ്യ പരമ്പര നിലനിൽക്കാൻ വേണ്ടി, അതുകൊണ്ടാണ് അങ്ങനെ ആശംസിക്കുന്നത്. അങ്ങനെ ഒന്നുണ്ടാകട്ടെ, വിദ്യ പ്രചരിക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ ആശിക്കുകയാണ്. പുനരവി തുഷ്ടയാണ്, വീണ്ടും സന്തുഷ്ടനായി യമദേവൻ പറയുകയാണ്. ജാനാമ്യഹം സേവധിരിത്യനിത്യം ന ഹ്യധ്രുവേഹി പ്രാപ്തിരേഹി ധ്രുവന്തം തത്വമയ നചികേതശ്ചിതോജുന അനിത്യേഹി ദ്രവ്യേഹി പ്രാപ്തവാനസ്മി നിത്യം. ജാനാമി അഹം സേവതിഹി ഇതി അനിത്യം ന ഹി അധ്രുവൈഹി പ്രാപ്യതേ ഹി ധ്രുവം തത് തതഃ മയാ നചികേതഃ ചിതഃ അഗ്നിഃ അനിത്യൈഃ ദ്രവ്യൈഃ പ്രാപ്തവാൻ അസ്മി നിത്യം. ജാനാമ്യഹം സേവധിരിത്യനിത്യം ന ഹ്യധ്രുവൈഃ പ്രാപ്തിരേഹി ധ്രുവം തത് തതോ മയാ നചികേതശ്ചിതോഗ്നിഃ അനിത്യ ഹൃദി പ്രാപ്തവാനസ്മി നിത്യം പുനരവിതുഷ്ട സന്തുഷ്ട എന്തെയും പറയുന്നു ജാനാമ്യഹം. ഞാൻ എനിക്കറിയാം എന്താണ് സേവതി. സേവതി എന്ന് പറയാൻ എന്താർത്ഥം നിധി. ഇവിടെ എന്താണ് നിധി? കർമ്മഫല ലക്ഷണ കർമ്മഫലം ആകുന്ന ഈ നിധി നിധിരിവ പ്രാർത്ഥിതേ. നിധി എങ്ങനെയാണോ ജനങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെ അർഹിക്കപ്പെടുന്നത് കൊണ്ടാണ് കർമ്മഫലത്തെ ഇവിടെ നിധി എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള കർമ്മ ഫലരൂപത്തിലുള്ള ഈ നിധി എന്താണ് അസം അനിത്യം. അനിത്യ ഇത് ജാനാം, ഇത് അനിത്യമാണെന്ന് എനിക്കറിയാം. കർമ്മഫലങ്ങളെല്ലാം അനിത്യമാണെന്ന് എനിക്കറിയാം. എന്തുകൊണ്ട് ലഹി യസ്മാത് അനിത്യേഹി അധ്രുവേഹി യത് നിത്യം ധ്രുവം. അനിത്യങ്ങളെ കൊണ്ട് നിത്യത്തെ ഉണ്ടാക്കാൻ കഴിയത്തില്ല. തത്പ്രാപ്യതേ പരമാത്മാഖ്യ സേവതി. പരമാത്മാവ് എന്ന് പറയുന്ന നിധി അത് അനിത്യങ്ങളായ കർമ്മങ്ങളെ കൊണ്ട് നേടാൻ സാധ്യമല്ല എന്നാണ്. അധ്രുവേഹി തദ്ധ്രുവം ലഹി പ്രാപ്യതേ. കർമ്മങ്ങളെ കൊണ്ട് ഒരിക്കലും ഈ പരമാത്മാവിനെ നേടാൻ കഴിയത്തില്ല. യേശു അനിത്യ സുഖാത്മക സേവതി. സുഖരൂപത്തിലുള്ള ഈ തുവരൂപത്തിലെ ഈ വിധി സൈവ അനിത്യേഹി ദ്രവ്യേഹി പ്രാപ്യത. അനിത്യങ്ങളായ ദ്രവ്യങ്ങളെ കൊണ്ട് വസ്തുക്കളെ കൊണ്ട് അനിത്യ സുഖത്തെ നേടുന്നത് സ്വർഗസുഖം മറ്റും. തഥ തസ്മാത് മയാ ജാനതാദി. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നവനാണ് ഞാൻ. എങ്കിലും ഞാൻ എന്ത് ചെയ്തു? നിത്യം അനിത്യ സാധനയെ പ്രാപ്യതയി. അനിത്യമായ സാധനങ്ങളെ കൊണ്ട് നിത്യമായ വസ്തുവിനെ പ്രാപിക്കാൻ കഴിയില്ല എന്നറിയാമെങ്കിലും നാചികേത ചിത അഗ്നി. നാചികേത അഗ്നി ഞാനും അനുഷ്ഠിച്ചു, അഗ്നിയെ ഞാനും ഉപാസിച്ചു. അനിത്യേഹി ദ്രവീഹി അനിത്യമായ ദ്രവ്യങ്ങൾ പശുവാദികളെ കൊണ്ട് സ്വർഗസുഖസാധന ഭൂതു സ്വർഗസുഖത്തിന് സാധനമായിരിക്കുന്ന അഗ്നി വിദ്യയെ ഞാനും അനുഷ്ഠിച്ചിട്ടുണ്ട്. നിർവർത്തിത ഇത്യർത്ഥം അത് ഞാനും അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് ഈ സ്ഥാനത്തിരിക്കുന്ന ഏമന്ത സ്ഥാനത്തിരിക്കുന്നത് അല്ലെങ്കിൽ സദ്യമുക്തനായി പോയത്. അപ്പൊ ഞാനും ഈ സ്ഥാനത്തെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചിട്ടുണ്ട്. തേനാഹം അധികാരാപന്ന. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അങ്ങനെ ഒരു അധികാരത്തെ നേടി നിത്യം യാമ്യസ്ഥാനം സ്വർഗാക്ഷം. സ്വർഗം എന്ന് പറയുന്ന ഈ യമന്റെ സ്ഥാനം നിത്യമായിരിക്കുന്ന കൽപ്പാന്തം വരെ നിലനിൽക്കുന്ന ഈ സ്ഥാനത്തെ അപേക്ഷിത നിത്യം പ്രാപ്തവാനശ്രീ ഞാൻ നേടിയിരിക്കുകയാണ് എന്നത്. അനിത്യമായ വസ്തുക്കളെ കൊണ്ട് നിത്യമായ ഒന്നിനെ പ്രാപിക്കാൻ കഴിയത്തില്ല, അതെനിക്കറിയാം. പക്ഷെ ഞാനും എന്ത് ചെയ്തു? സ്വർഗപ്രാപ്തിക്കോ എന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചു. അങ്ങനെ അനുഷ്ഠിച്ച് ഈ യമസ്ഥാനത്തെ ഞാനും നേടിയിരിക്കുകയാണ് എന്നും ഉടൻ നഗീസിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ താനിരിക്കുന്ന സ്ഥാനം പോലും നിത്യമല്ല എന്ന് ഓഫീസിനപ്പുറം ഉള്ളതാണ്. ആത്മലാഭമാണ് നിത്യം. യമസ്ഥന്റെ സ്ഥാനം പോലും നിത്യമല്ല എന്നിവിടെ നഗീസിനെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ താൻ ഇതിന് നിയോഗിച്ച കർമ്മം അനുഷ്ഠിച്ചതുകൊണ്ടും തനിക്കിപ്പോ ഇങ്ങനെ ഒരു സ്ഥാനത്തിരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സേവധിഹി അതിന്റെ അർത്ഥം കർമ്മഫലം അനിത്യം അനിത്യമാണെന്ന് അഹം ജാനാമി ഞാൻ അറിയുന്നു. അധ്രുവൈഹി അനിത്യ വസ്തുക്കളെ കൊണ്ട് ധ്രുവം നിത്യമായ ഫലത്തെ ലഹിപ്രാപ്യതയെ പ്രാപിക്കപ്പെടുന്നില്ല. തഥ അതുകൊണ്ട് ഇക്കാര്യം അറിഞ്ഞിരുന്നുകൊണ്ട് മയ എന്നാണ് നാചികേത അഗ്നി ചിത. നാചികേതാഗ്നി അനുഷ്ഠിക്കപ്പെട്ടു, അഗ്നി വിദ്യ എന്നാൽ അനുഷ്ഠിക്കപ്പെട്ടു. അനിത്യേഹി ദ്രവ്യേഹി അനിത്യ വസ്തുക്കളെ കൊണ്ട് നിത്യം ആപേക്ഷിക നിത്യം എന്നാൽ യാമ്യപദം യമസ്ഥാനം യമന്റെ സ്ഥാനം പ്രാപ്തവാൻ അസ്മി ഞാൻ നേടിയിരിക്കുന്നു. ഇവിടെ ഒന്നാമത്തെ ഭാഗത്തിൽ അനിത്യത്തെ കൊണ്ട് നിത്യത്തെ നേടാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവസാനം അനിത്യദ്രവ്യങ്ങളെ കൊണ്ട് നിത്യത്തെ ഞാൻ നേടി എന്ന് പറയുമ്പോൾ അവിടെ നിത്യം ഉദ്ദേശിക്കുന്നത് കൽപ്പാന്തം വരെ നിലനിൽക്കുന്ന യാമ്യപദമാണ്. അതുകൊണ്ടാണ് ആപേക്ഷികമായ നിത്യം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞതുമായിട്ട് വിരോധം വരും. അപ്പൊ അനിത്യേഹി ദ്രവ്യേഹി പ്രാപ്തവാനസ്മി നിത്യം എന്ന് പറഞ്ഞിരിക്കുന്നു. ആ നിത്യം എന്ന് പറയുന്നത് മോക്ഷമല്ല, മറിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ യാമ്യപദമാണ്. ഇവിടെ ഏതെങ്കിലും മുക്തപുരുഷനാണ്, എന്നാലും തന്റെ ആ സ്ഥാനത്തെ ഉദ്ദേശിക്കുന്നു. മോക്ഷം രക്ഷിക്കുന്നില്ല, പക്ഷേ തന്റെ ആ സ്ഥാനം അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഈ കൽപ്പാന്തത്തിലത് അവസാനിക്കുന്നത് അതുകൊണ്ട് അതിനെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള ഇതാണ് നേരത്തെ നിരീക്ഷണം ഉപയോഗിച്ചുകൊടുത്ത് അഗ്നിക്കുക. ഈ അഗ്നിക്കുക കൊണ്ട് പരമാവധി ഈ യാമ്യപദം വരെ നേടാൻ കഴിയും എന്ന് നേരത്തെ പറഞ്ഞു. അതിനൊന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് നേടാനുള്ള ഈ സ്ഥാനം വരെയാണ്. പക്ഷെ ഇതല്ല സത്യം, മനസ്സ് മോക്ഷമാണ് സത്യം. അതിനിങ്ങനെ ഒരു സ്ഥാനത്തിന്റെ ആവശ്യമില്ല. ഈ സ്ഥാനം എന്ന് പറയുന്നതും ഈ കൽപ്പാന്തം വരെ നിലനിൽക്കുന്നതും എന്നാൽ അത് നശിച്ചു പോകുന്നതുമാണ് എന്ന് നജീവസിന് ഓർമ്മിപ്പിക്കുക. അതിനാണ് ഇവിടെ സർഗം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതൊന്നും സ്ഥായിയായി നിലനിൽക്കുന്നതല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു നജീവസ്. ഈ പ്രകടനങ്ങൾ എല്ലായിടത്തും പറയുന്നത് ഈ ആത്മവിദ്യയ്ക്ക് ഉള്ള അധികാരിയുടെ യോഗ്യതയും ആത്മവിദ്യയുടെ മഹത്വത്തെയാണ്. ഏത് തരത്തിലുള്ള അധികാരിക്കാണ് ഇതിനെ നേടാൻ കഴിയുന്നത്? എന്തൊക്കെയാണ് ആത്മവിദ്യയുടെ മഹത്വം? എന്തുകൊണ്ടത് സാധാരണ ഒരാൾക്കത് നേടാൻ കഴിയുന്നില്ല? പ്രാകൃത ബുദ്ധികൾക്കത് നേടാൻ കഴിയുന്നില്ല, കാർത്തിക ബുദ്ധികൾക്കത് നേടാൻ കഴിയുന്നില്ല. മറിച്ച് യോഗ്യനായ ഉത്തമനായ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കിയ ഒരു ഗുരുവിന്റെ ഉപദേശം കൊണ്ട് മാത്രമേ ഒരുവന് ആത്മബോധം ഉണ്ടാകത്തുള്ളൂ എന്നുള്ള കാര്യത്തെ ഇവിടെ ആവർത്തിച്ച് അവർക്ക് വ്യക്തമാക്കിയാണ് ഈ മന്ത്രങ്ങളിലല്ല. അടുത്തു വരുന്നത് താൻ ഒന്നാമത്തെ മന്ത്രമാണ്. അത് നമ്മൾ തുറന്ന് ചർച്ച ചെയ്യും.